أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. സ്നേഹം ഉള്ള സഹോദരന്മാർ, നമസ്കാരത്തിലെ ജൂതായുസങ്ങൾ എന്നതാണ് നമ്മുടെ വിഷയം. നമസ്കാരം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു നിത്യ ആരാധനയാണ്. അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുള്ള മനുഷ്യൻ അവന്റെ ഗ്രന്ഥത്തെ ശരിവെക്കുന്ന മുസ്ലിം ദിനേന പടച്ച നമ്പുരാന്റെ കൽപ്പനയനുസരിച്ച് നമസ്കരിക്കേണ്ടതുണ്ട്. നമസ്കാരം മൂലം മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. എന്തിനാണ് നമസ്കാരം ഒരാരാധന എന്ന നിലക്ക് പടച്ചവൻ മനുഷ്യർക്ക് ഉണ്ടാക്കിയത്, അതിന്റെ ലക്ഷ്യമെന്താണെന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. നമസ്കാരം മനുഷ്യനെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും അതേപോലെ മോശമായ ചിന്താഗതികളിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയും ചെയ്യുന്നു. അപ്പോൾ നമസ്കാരം മനുഷ്യനെ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാകണം. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന തെറ്റുകളും കുറ്റങ്ങളെയും അതിൽ നിന്ന് തടഞ്ഞു നിർത്തുവാനുള്ളൊരു വേലിയായി, ഒരു മതിലായി പടച്ച നമ്പുരാൻ നമസ്കാരത്തെ പരിചയപ്പെടുത്തി. ഇനി ഇങ്ങനെ ഒരു മനുഷ്യന്റെ നമസ്കാരം അവന്റെ ജീവിതത്തിലെ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അവനെ മോചിതനാക്കുന്നില്ലെങ്കിൽ അത്തരം കക്ഷികളുടെ നമസ്കാരത്തെക്കുറിച്ച് പടച്ചൻ പുരാൻ പറഞ്ഞു, വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹുമാൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായ വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. അല്ലദീന ഹുമാൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നമസ്കാരത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്. എന്തിനാണ് നമസ്കാരം എന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. എന്താണ് നമസ്കാരം കൊണ്ട് തന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന നേട്ടം, നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ മനുഷ്യനിൽ കൈവരേണ്ടുന്ന നേട്ടം എന്താണെന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു മറ ആരാധന എന്ന നിലക്ക് ചെയ്യുന്ന ആളുകൾക്ക് നാശമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പക്ഷേ ഈ ആരാധന, മഹത്തായ ഈ കർമ്മം എങ്ങനെ നിർവഹിക്കണം, എങ്ങനെ നിർവഹിക്കാൻ പാടില്ല, വ്യക്തമായ കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ എങ്ങനെ നമസ്കരിക്കണം എന്നതിനേക്കാൾ മുൻപ് കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയം എങ്ങനെ നമസ്കരിക്കാൻ പാടില്ല എന്നതാണ്. നിലവിലുള്ള നമസ്കാരത്തിലെ അബദ്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തുടങ്ങേണ്ടത് അതിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലാദ്യത്തെ മാറ്റം ചർച്ച ചെയ്യേണ്ടത് അതിന്റെ എണ്ണത്തിൽ വരുത്തിയ മാറ്റം. വിശുദ്ധ ഖുർആനിൽ എത്ര റക്അത്ത് നമസ്കരിക്കണം എന്നതിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഖുർആൻ അപൂർണമാണ്, മതപരമായ വിഷയങ്ങളൊന്നും ഖുർആനിൽ കാര്യമായി പ്രതിപാദിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ മറുപടി നൽകുന്നു. وَإِذَا كُنْتَ فِيهِمْ فَأَقَمْتَ لَهُمُ الصَّلَاةَ فَلْتَقُمْ طَائِفَةٌ مِّنْهُمْ مَعَكَ وَلْيَأْخُذُوا أَسْلِحَتَهُمْ فَإِذَا سَجَدُوا فَلْيَكُونُوا مِن وَرَائِكُمْ وَلْتَأْتِ طَائِفَةٌ أُخْرَى لَمْ يُصَلُّوا فَلْيُصَلُّوا مَعَكَ وَلْيَأْخُذُوا حِذْرَهُمْ وَأَسْلِحَتَهُمْ. വിശുദ്ധ ഖുർആൻ 402 വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നബിയെ അങ്ങ് അവരുടെ കൂട്ടത്തിലായാൽ, അങ്ങ് അവരുടെ കൂട്ടത്തിലാകുകയും താങ്കൾ അവർക്ക് നമസ്കാരം സംഘടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക, അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ താങ്കളുടെ കൂടെ നിൽക്കട്ടെ, വൽ യഖുദു അസ്ലിഹത്തഹും, അവരുടെ ആയുധങ്ങളെല്ലാം അവർ പിടിച്ചുകൊള്ളണം, സജദു അവർ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ സുജൂദോടുകൂടി നമസ്കാരം അവസാനിച്ചു എന്നർത്ഥം. അങ്ങനെ നബിയുടെ കൂടെ നമസ്കരിക്കുന്ന ആളുകൾ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ഫൽ യക്കൂനൂ മിൻ വറായിക്കും അവർ ബാക്കിലോട്ട് വരട്ടെ. എന്നിട്ടോ വൽ തഇത്തി ത്വാഇഫത്തുൻ ഉഖ്റാ ലം യുസല്ലു നമസ്കരിച്ചിട്ടില്ലാത്ത അടുത്ത വിഭാഗം ഇങ്ങോട്ട് വരട്ടെ. ഫൽ യുസല്ലു മഅക അവർ താങ്കളോട് കൂടെ നമസ്കരിക്കട്ടെ. വൽ യഖുദു ഹിദ്റഹും വാസ്ലിത്തഹും സൂക്ഷിച്ചുകൊള്ളണം, ആയുധങ്ങൾ പിടിച്ചുകൊള്ളണം. ഇത് യുദ്ധം നടക്കുന്ന സമയത്തുള്ള നമസ്കാരമല്ല. യുദ്ധം നടക്കുന്ന സമയത്തൊരു നമസ്കാരത്തെക്കുറിച്ച് പഠിച്ചവൻ പരിചയപ്പെടുത്തൊന്നുമില്ല. യുദ്ധത്തിന് തമ്പടിച്ചിരിക്കുന്ന സമയത്ത്, യുദ്ധ ഭീഷണിയൊന്നുമില്ലാത്ത സമയത്ത് എങ്കിലും സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഏത് ചാൻസ് എപ്പോ എവിടെ വെച്ച് കിട്ടിയാലും നശിപ്പിക്കാൻ തയ്യാറെടുത്ത് ഇരിക്കുന്ന ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ, അതല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഭയം നിലനിൽക്കുന്ന സമയത്ത് നബിയും അതേപോലെ സ്വഹാബികളും നമസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി? നബിയുടെ കൂടെ നമസ്കരിച്ച ആ പാർട്ടിക്കാർ ഒരേ ഒരു റക്അത്ത് മാത്രമാണ് നമസ്കരിച്ചത്. എന്താ കാരണം? ഈ ആയത്തിന്റെ തൊട്ട് മുൻപുള്ള ആയത്ത് അഥവാ 401 وَإِذَا ضَرَبْتُمْ فِي الْأَرْضِ فَلَيْسَ عَلَيْكُمْ جُنَاحٌ أَن تَقْصُرُوا مِنَ الصَّلَاةِ إِنْ خِفْتُمْ أَن يَفْتِنَكُمُ الَّذِينَ كَفَرُوا അവിശ്വാസികൾ നിങ്ങളെ ഫിത്രയാക്കും എന്ന് ഭയമുള്ള സമയത്ത് ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് നമസ്കാരം ചുരുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അങ്ങനെ ചുരുക്കി നമസ്കരിച്ച നമസ്കാരമാണ് വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ ആയത്തിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ ഇവിടെ മുഹമ്മദ് നബിയും കൂടെയുള്ള ആളുകളും നമസ്കരിച്ച ആ നമസ്കാരത്തിൽ മുഹമ്മദ് നബി 2.5 റക്അത്ത് നമസ്കരിക്കുകയും കൂടെയുള്ള ആളുകൾ ഓരോ റക്അത്ത് നമസ്കരിച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് 2 റക്അത്താണ് നമസ്കരിക്കേണ്ടത് എന്ന് വ്യക്തമായി പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നു. ഇനി ആ ഭീഷണിയെല്ലാം അവസാനിച്ച് സ്വതന്ത്രമായിരിക്കുന്ന സമയത്ത് നമസ്കാരം പൂർത്തിയാക്കണമെന്നും ഇതിന്റെ അവസാന ഭാഗമായിട്ട് ഇതിന്റെ ശേഷമുള്ള ആയത്തുകളിൽ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല, നമസ്കാരം 2 റക്അത്ത് മാത്രമായിരുന്നു നിർബന്ധമാക്കപ്പെട്ടിരുന്നത് എന്ന് ബുഖാരിയിലെ ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിനെങ്ങനെയെന്ന് ചോദിച്ചാൽ ആയിഷ ബീബിയിൽ നിന്ന് നിവേദനം. അന്നായിഷത്ത فرض الله الصلاة حين فرضها ركعتين ركعتين في الحضر والسفر فأقرت صلاة السفر وزيد في صلاة الحضر بخاريه 350 حديث عن ذلك എന്ന് ഈ പറഞ്ഞു ആയിഷ പറയുകയാണ്. അല്ലാഹു നമസ്കാരം ഫർളാക്കിയ സമയത്ത്, ഞാൻ ബുഖാരി ഉപയോഗിച്ച ശൈലി ഉപയോഗിക്കുന്നുള്ളൂ, അതല്ലാതെ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമസ്കാരം വുജൂബ് എന്നല്ലാതെ ഫർള് എന്ന് കിട്ടുകയില്ല. ഫർള് എന്ന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് മൂന്ന് സംഭവങ്ങളെക്കുറിച്ചാണ്, കാര്യങ്ങളെക്കുറിച്ചാണ്. അത് മൂന്നും സാമ്പത്തികവുമാണ്. ഒന്ന് സക്കാത്ത്, മറ്റൊന്ന് അനന്തരാവകാശം, മൂന്നാമത്തേത് വിവാഹമൂല്യം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്കാണ് ഫർള് ഫരീദത്ത് എന്ന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഖുർആനിന്റെ ഭാഷയനുസരിച്ച് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത സമയബന്ധിതമായ ഒരു ആരാധനയാണ് വിശ്വാസികളുടെ മേൽ നമസ്കാരം എന്ന് പറഞ്ഞതിൽ നിന്ന് മൗഖൂത്താണ്, സമയബന്ധിതമാണ്, അത് കുത്തിബ മക്തൂബാണ് എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ വുജൂബാണ്, നിർബന്ധമാണെന്ന് കിട്ടുക എന്നല്ലാതെ നിർബന്ധത്തെക്കാൾ അർത്ഥവാപ്തിയുള്ള ഫർള് എന്നതിൽ പടച്ച തമ്പുരാൻ നമസ്കാരത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇതത്രയും വിശദീകരിക്കുന്നത് നമസ്കാരത്തിന്റെ വില കുറക്കാൻ വേണ്ടിയല്ല. പടച്ച തമ്പുരാൻ വില കൽപ്പിച്ചിട്ടുള്ള നമസ്കാരത്തിന്റെ വില അതിനേക്കാൾ കുറക്കുവാൻ നമുക്ക് സാധ്യമല്ല, അർഹതയില്ല. പടച്ച തമ്പുരാൻ തന്നെ ഈ ഒരു ആരാധനയ്ക്ക് അത്രയേ വിലയും നിലയും കൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത്രയേ കൽപ്പിക്കാൻ നമുക്ക് പാടുള്ളൂ. അപ്പോൾ ആയിഷ ബീവിയുടെ ഹദീസിൽ ഫറളല്ലാഹു സ്വലാത്ത ഹീന ഫറളഹ റകഅതൈനി റകഅതൈനി, അല്ലാഹു നമസ്കാരം ഫർളാക്കിയപ്പോൾ ഈ 2 റക്അത്തായിട്ടാണ് ഫർളാക്കിയത്. നല്ലവണ്ണം ശ്രദ്ധിക്കണം, ഈ 2 റക്അത്ത്. എന്നിട്ടോ ഹദരി വസഫർ, യാത്രയിലും അതേപോലെ സ്വദേശത്തുണ്ടാകുമ്പോഴുമൊക്കെ ഈ രണ്ട് റക്അത്ത് മാത്രമേ നിർബന്ധമായിരുന്നുള്ളൂ. ഫഉഖിറത്ത് സ്വലാത്തു സഫരി, യാത്രയിലുള്ള നമസ്കാരം അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തുകയും എന്ന് പറഞ്ഞാൽ രാത്രിയിൽ യാത്രയിൽ ചുരുക്കി നമസ്കരിക്കാമെന്നത് അങ്ങനെ തന്നെ അങ്ങോട്ട് സ്ഥിരപ്പെടുത്തുകയും വസീദ ഫീ സ്വലാത്തിൽ ഹദരി, സ്വദേശത്താകുമ്പോഴുള്ള നമസ്കാരത്തിൽ വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്നത്, ബുഖാരി ഉദ്ധരിക്കുന്നത്. 350-ാമത്തെ ഹദീസായി. ഇതിലൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, ദീനുൽ ഇസ്ലാമിൽ മതപരമായ നിയമങ്ങൾ കൂട്ടുവാനോ കുറക്കുവാനോ അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ കർത്തവ്യം. ആരാ ഇവിടെ വർദ്ധിപ്പിച്ചത്? ഫഉഖിറത്ത് സ്വലാത്തു സഫരി, യാത്രയിലെ നമസ്കാരം അങ്ങനെ തന്നെ നിലനിർത്തുകയും വസീദ ഫീ സ്വലാത്തിൽ ഹദരി, സ്വദേശത്താകുമ്പോഴുള്ള നമസ്കാരത്തിൽ വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ ഭാഷ തന്നെ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നതെന്താണ്? മജ്ഹൂൽ. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ക്രിയകർത്താവിനെ അറിയപ്പെടാത്തത്. കൊലപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു, കൊന്ന ആളെ കാണാനില്ല, അടി കിട്ടി അടിച്ച ആളെ കാണാനില്ല എന്ന് പറയും പോലെ വസീദ വർദ്ധിപ്പിക്കപ്പെട്ടു. നമുക്ക് തിരിയണം, മനസ്സിലാകണം, ഭൂലോകം അറിയണം ആരാണ് വർദ്ധിപ്പിച്ചത് എന്ന്. അല്ലാഹുവാണോ? ആണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ കാണേണ്ടിയിരുന്നു. കാരണം ഒരു കാരണവശാലും പടച്ചു തമ്പുരാൻ നിയമമാക്കിയവർ നിയമം മാറ്റിമറിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അത് തിരുത്താതിരിക്കുകയില്ല, തിരുത്തി പറയാതിരിക്കുകയില്ല. മാത്രമല്ല, ഈ അള്ളാഹു അല്ല എന്ന തർക്കം മറ്റൊരു കാര്യമാണ്. ഇനി മുഹമ്മദ് നബിയാണോ? മുഹമ്മദ് നബിയാണെങ്കിൽ പച്ച അറബിയിൽ എവിടെ പറയാമായിരുന്നു സീദ എന്ന് പറയുന്ന ക്രിയകർത്താവിന് അറിയപ്പെടാത്ത വാചകം ഉപയോഗിക്കുന്നതിന് പകരം ക്രിയകർത്താവിന് അറിയപ്പെടുന്ന മഹറൂഫായ ഒരു വാചകം അവിടെ ഉപയോഗിക്കാമായിരുന്നു. അപ്പൊ സാദർ റസൂലു, റസൂല് യാസ്തിയാക്കി, കൂടുതലാക്കി, വർദ്ധിപ്പിച്ചു. അതല്ലെങ്കിൽ സാദൻ നബിയു, നബി വർദ്ധിപ്പിച്ചു എന്ന് പറയാമായിരുന്നു. അപ്പോൾ അള്ളാഹുവോ നബിയോ അല്ല വർദ്ധിപ്പിച്ചത്? അള്ളാഹുവോ റസൂലോ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് വർദ്ധിപ്പിച്ചാലും ശരി, മുസ്ലിമീങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന ആവശ്യം പോലുമില്ല. കാരണം വർദ്ധിപ്പിച്ച ആളെ തിരിയണം. വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും കിബില മാറ്റത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണുന്നുണ്ട്. ആ കിബിലയുടെ മാറ്റം എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണം എന്നതിനേക്കാൾ അപ്പുറം എങ്ങോട്ടായാലും തിരിഞ്ഞു നിന്നിട്ട് ചെയ്യുന്ന പ്രവർത്തനം എങ്ങനെയാകണം എന്നതിനാണ് പ്രാധാന്യം. ആ പ്രാധാന്യമുള്ള വിഷയത്തെ അപ്രധാനമാക്കുകയും അപ്രധാനമായ വിഷയത്തെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന പരിപാടി പടച്ചതമ്പുരാനില്ല. അപ്പോൾ സീത എന്ന് പറയുന്ന പദം മനഃപൂർവ്വം അവിടെ ആരോ ചെയ്തു വെച്ചതാണ്. ആരായാലും കുഴപ്പമില്ല, നമുക്കിത്രേ വേണ്ടുള്ളൂ. പടച്ചവനാണോ അല്ല, മുഹമ്മദ് നബിയാണോ അല്ല. കാരണം ഇനി മുഹമ്മദ് നബി വർദ്ധിപ്പിച്ചു എന്നാണ് എഴുതി വെച്ചിരുന്നെങ്കിലും മുഹമ്മദ് നബിക്ക് അങ്ങനത്തെ വർദ്ധിപ്പിക്കാൻ അധികാരം പടച്ചവന് കൊടുത്തിട്ടല്ലാതെ ഉണ്ടാകുകയില്ല എന്ന നിലക്ക് നമുക്കത് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ അത് നിവർത്തിയില്ല, നബിയല്ല, സീദ വർദ്ധിപ്പിക്കപ്പെട്ടു, ആളെ കാണാനില്ല. അപ്പോൾ നബിയായിരുന്നെങ്കിൽ പേര് പറയാമായിരുന്നു, അതേപോലെ തന്നെ ഇനി റസൂലി എന്നോ നബിയോ എന്നോ പറയാമായിരുന്നു, അതൊന്നും പറഞ്ഞിട്ടില്ല. ആരായാലും കുഴപ്പമില്ല, നമസ്കാരത്തിലുണ്ടായ വർദ്ധനവ് ഇവിടെ മുതൽ തുടങ്ങി. ഇനി നോക്കൂ നിങ്ങൾ, അത് കഴിഞ്ഞു പിന്നീട് നമസ്കാരം തുടങ്ങുന്നത് നിയ്യത്തോടുകൂടിയിട്ടാണ്. നിയ്യത്ത് വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ലാത്തതും മാത്രമല്ല ഒരു വിശദീകരണവും ഇല്ലാത്തതുമായ ഒരു വാക്കാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്ത് എന്ന് പറയുന്നത് പുരോഹിതന്മാർ സാധാരണ അർത്ഥം പറയാറുള്ളത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് മുതൽ അവസാനം വരെയുള്ള നമസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അന്വരിപ്പിച്ചുകൊണ്ട്, അത് മലയാളത്തിലൊരു ഭാഷയാണ്, പള്ളിദേശത്തിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഭാഷ, അന്വരിപ്പിച്ചുകൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ആ രൂപം മനസ്സിൽ കൊണ്ടുവരിക. ദുനിയാവിൽ ഒരാൾക്കും സാധിക്കാത്തൊരു കാര്യം, അങ്ങനത്തേ പറയുള്ളൂ ഹദീസിലൂടെ. അങ്ങനെ അന്വരിപ്പിച്ചുകൊണ്ട് അതിനാണ് നിയ്യത്ത് എന്ന് പറയാം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ ഇത് പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ വളരെ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച ആ വിഷയം അഥവാ ഭക്തി നമസ്കാരത്തിൽ ഉണ്ടാകണം നിർബന്ധമായിട്ട്. ഇല്ലാതെ വന്നാൽ നിങ്ങളുടെ ആ നമസ്കാരത്തിന് യാതൊരു ഫലവുമില്ല എന്നൊക്കെ വ്യക്തമായും പഠിച്ചവന് പഠിപ്പിച്ചിട്ടുള്ള ആ ഖുശുഉ് അഥവാ ഭക്തി എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട കാര്യത്തെ ഒരു ഫർദിലോ സുന്നത്തിലോ ഒന്നിലും ഉൾപ്പെടുത്താതെ നിയ്യത്ത് എന്ന് പറയുന്ന ഖുർആൻ ബഹിഷ്കരിച്ച, ഖുർആൻ വിലകൽപ്പിക്കാത്ത ആ നിയ്യത്തോടുകൂടിയാണ് നമസ്കാരം തുടങ്ങേണ്ടത് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ഈ നിയ്യത്തോടുകൂടിയാണ് നമസ്കാരം തുടങ്ങുന്നത്. അത്രേ ആ നിയ്യത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നുള്ളൂ. പിന്നീട് നമസ്കാരം കാര്യമായി ആരംഭിക്കാൻ പോവുകയാണ്. അതിലെ ആദ്യമായി സൂറത്തുൽ ഫാത്തിഹയാണല്ലോ ഓതുന്നത്. ഇപ്പൊ വജഹത്തു എല്ലാവരും ഓതുന്നുണ്ട്, അതിൽ അംഗീകരിക്കുന്നത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല, കാരണം എല്ലാവരും അത് ഒരു പറയുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം വജഹത്തു തുടങ്ങി അത് അവസാനിച്ചാൽ ഫാത്തിഹ ഓതുന്നു. അവിടെ മുതൽ നമസ്കാരം എങ്ങനെയാണ് തുടങ്ങിപ്പോവാണ്. ഈ നമസ്കാരത്തിൽ പ്രവേശിച്ച് വജഹത്തു കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതാൻ നേരത്ത് കാര്യമായ അട്ടിമറികൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിലായി 113 സൂറത്തുകളിലായി 114 ബിസ്മിയെ പടച്ചതമ്പുരാൻ പഠിപ്പിച്ചു. മാത്രമല്ല അതിൽ ഒരെണ്ണത്തിന്റേതല്ലാത്ത മറ്റുള്ള എല്ലാ സൂറത്തുകളെയും ആദ്യത്തിൽ തന്നെ ആ ബിസ്മിയെ പടച്ചവൻ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയുള്ള ആ ബിസ്മി, അതേപോലെ ഈ ബിസ്മി അടക്കമുള്ള ഖുർആൻ ഓതുന്നതിന്റെ മുൻപ് നിങ്ങൾ പിശാചിൽ നിന്ന് കാവലിനെ തേടണം എന്ന് പറഞ്ഞ ആ അഴുതവും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഫാത്തിഹ ഓതുന്നത്. ഇവിടുത്തെ സുന്നികളെ അങ്ങോട്ട് ഒഴിവാക്കിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ജമാഅത്തുകാരിൽ ചില ആളുകളെയും ഒഴിവാക്കിക്കഴിഞ്ഞാൽ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ രണ്ട് വിഭാഗക്കാർ, ഏത് വിഭാഗക്കാരായാലും, അതേപോലെ അറേബ്യൻ നാടുകളിൽ പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ വിശേഷിച്ചും ബിസ്മിയും അഴുതും നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. ഏറ്റവും മർമ്മ പ്രധാനമായൊരു കാര്യമാണത്. കാരണം അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, ആ അള്ളാഹുവിനോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ അള്ളാഹുവിനോട് ആണ് ഞാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ ജീവിതത്തിൽ മുറ തെറ്റാതെ ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടെന്ന ഒരു ആരാധനയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അതേപോലെ ആ ആരാധനയിൽ പ്രവേശിച്ചുകൊണ്ട് അവിടെ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന സമയത്ത് ആദ്യമായി ചെയ്യേണ്ടുന്ന മര്യാദയെക്കുറിച്ച് പഠിച്ചവനെ പഠിപ്പിച്ചത് എന്താണ്? സൃഷ്ടിച്ച നാഥന്റെ നാമത്തിലാണ് ഓതേണ്ടത്, വായിക്കേണ്ടത്. റബ്ബിന്റെ നാമത്തിൽ ഓതണം, റബ്ബിന്റെ നാമത്തിൽ വായിക്കണം. ലോകം മുഴുവനും ആദ്യമായി ഇറങ്ങിയ ആയത്താണ് അത് എന്ന് അംഗീകരിക്കുന്നു. എല്ലാവർക്കും തർക്കമില്ലാത്ത, ആർക്കും തർക്കമില്ലാത്ത കാര്യത്തിൽ പിന്നെ തർക്കിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ആദ്യം, ഇപ്പോൾ അത് ആദ്യമാകണം വിശുദ്ധ ഖുർആനിന്റെ ശൈലി അനുസരിച്ച്. അതിനൊന്നും ഇപ്പൊ തെളിവ് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. അപ്പോൾ അവിടെ ബിസ്മി കട്ടുകൊണ്ട് ആ തുടക്കത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് ഒത്തു തുടങ്ങുന്നത്. ഇങ്ങനെയായിരുന്നു തുടങ്ങിയിരുന്നത് നബിയും അതേപോലെ ചില സുഹാബിമാരും ഒക്കെ എന്ന് ഈ ബിസ്മി കക്കാൻ വേണ്ടി ചില ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർ പറയാണ്, സല്ലൈത്തു ഖൽഫ നബി, ഞാൻ നബിയുടെ പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട്. ഖൽഫ അബൂബക്കറും ഉമർ ഉസ്മാൻ, അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാന്റെ ഒക്കെ പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട്. മാ സമിഅ്തു മിൻഹും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഞാൻ കേട്ടിട്ടില്ല. വകാനു യഫ്തതിഹൂന സ്സലാത്ത ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ് അവർ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങാറുള്ളത്, നമസ്കാരം ആരംഭിക്കാറുള്ളത് എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നു. പക്ഷേ പടച്ച തമ്പുരാൻ ഇത്രയും പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുകയും നിന്റെ നാഥന്റെ, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ ഓതണം വായിക്കണമെന്ന് പഠിപ്പി പ്രത്യേകം കൽപ്പിക്കുകയും മാത്രമല്ല 113 സൂറത്തുകളുടെ തുടക്കത്തിൽ അതിനെ കൊണ്ടുവരികയും ചെയ്ത ബിസ്മി കക്കുവാൻ ആരധികാരം തന്നു. എങ്ങനെ ഇത് പോയി? ഇത് പോയതിനൊരുപാട് കാരണങ്ങളുണ്ട്. അള്ളാഹു എന്ന് പറയുന്ന നാമത്തോട് ജൂതന്മാർക്ക് പ്രത്യേകമായ വെറുപ്പാണ്. ആ വെറുപ്പുള്ള ആ വാചകത്തിൽ മുസ്ലിമീങ്ങൾക്ക് തുടങ്ങാൻ പാടില്ല എന്ന കാര്യമായ ലക്ഷ്യം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് നൂറുകണക്കിന് തെളിവുകൾ വേറെയുമുണ്ട്. മാത്രമല്ല അതിന് മുൻപായിട്ട് തുടങ്ങേണ്ടതാണ് പതിനാറ് 98 വ്യക്തമായി പഠിച്ചു പഠിപ്പിക്കുകയാണ്. നീ ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ ഓതാൻ ആരംഭിച്ചാൽ അള്ളാഹുവിനോട് നീ ശരണം പ്രാപിക്കണം, കാവലിനെ തേടണം. ആരില്ലെന്ന്? മിനശ്ശൈത്വാനിർ റജീം, പിശാചിന്റെ, വളരെ മോശക്കാരനായ പിശാചിന്റെ നാശത്തിൽ നിന്ന് നീ കാവലിനെ ചോദിക്കണം. അപ്പോൾ അത് വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ തുടക്കത്തിൽ ചെയ്യേണ്ടുന്നതാണ്. രണ്ട് സ്ഥലത്ത് ചുരുങ്ങിയത് ഈ കൽപ്പനയുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ അഊദു, വളരെ കറക്റ്റാണ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഈ ശൈത്താൻ റജീമാണ്, ആത്തി ഓടിക്കപ്പെടേണ്ടവനാണ്. അങ്ങനെയുള്ള ആ പിശാചിന്റെ ശെറിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു എന്ന് നീ പറയണം, നീ കാവലിനെ ചോദിക്കണം എന്ന് പടച്ചവൻ പറയുന്നു. ഇങ്ങനെ ആ പടച്ചവന്റെ കൽപ്പന, വ്യക്തമായ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അഊദു ഒഴിവാക്കി, അതേപോലെ തന്നെ ഇപ്പറഞ്ഞ ബഹുമതികളൊക്കെയുള്ള ആ ബിസ്മിയും ഒഴിവാക്കിയിട്ടാണ് തുടങ്ങുന്നത്. ഇനി ആ ഫാത്തിഹ കണ്ട് അവസാനിക്കുകയാണ്. അതിലൊന്നും പാർക്കും തർക്കല്ല, അവിടെ ഒന്നും കാര്യമായി വിശദീകരിക്കേണ്ടതില്ല. അങ്ങനെ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നോ, ആമീൻ എന്നതാണ്. ആമീൻ നോക്കണം. ഈ ആമീനിൽ ചെയ്തു വച്ചിട്ടുള്ള അബദ്ധങ്ങളും ആ ആമീൻ പ്രചരിപ്പിക്കുന്നതിൽ കാണിച്ചിട്ടുള്ള വംഗത്വങ്ങളും, 113 സൂറത്തുകളിലായി 114 ബിസ്മിയെ പഠിപ്പിച്ച തമ്പുരാൻ ആ ബിസ്മി പഠിച്ച തമ്പുരാന്റെ ആ ബിസ്മി കക്കുകയും, വ്യക്തമായും നീ വിശുദ്ധ ഖുർആൻ ഓതാൻ ആരംഭിച്ചാൽ നീ പിശാചിൽ നിന്ന് ശരണം പ്രാപിക്കണമെന്ന കൽപ്പനയും അഥവാ അഴുതവും ഒഴിവാക്കിക്കൊണ്ട് ആമീൻ എന്ന് പറയുന്നത് ഉറക്കയാക്കുക, എത്രത്തോളം ഉറക്കെ പറയാൻ പറ്റൂ അത്രത്തോളം ഉറക്കയാക്കാൻ. നോക്കൂ നിങ്ങൾ, ഈ ആമീൻ എവിടെ നിന്നാ നമുക്ക് കിട്ടിയത്? ഈ ആമീൻ എന്ന് പറയുന്ന വാക്ക് അറബിയല്ല, അത് അറബിയാണെന്ന് ആർക്കും വാദവുമില്ല. ഇനി പോകട്ടെ, ഈ ആമീൻ എന്നതിന് സ്വന്തമായൊരു അർത്ഥമുണ്ടോ? അതുമില്ല. ആമീൻ എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം കൽപ്പിക്കാറുള്ളതെന്നോ? ബിമഅന ഇസ്തജിബ്, ഇസ്തജിബ് എന്ന അർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത്. ആമീൻ എന്ന് പറയുന്നിടത്തൊക്കെ ബിമഅന ഇസ്തജിബ്, എന്താ ഇസ്തജിബിന്റെ മഅന? പടച്ചോനെ ഉത്തരം നൽകണേ. എങ്കിൽ ഈ ഇസ്തജിബ് എന്നെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? അതൊക്കെ ബുദ്ധിയുള്ളവർ ചോദിക്കേണ്ടതാണ്. ഇസ്തജിബ് എന്നെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? വേറെ അതേപോലെ തന്നെ വേറെ എന്തെല്ലാം വാക്കുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്, മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടുന്ന രീതിയെക്കുറിച്ച്, ശൈലിയെക്കുറിച്ച്, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു ആമീൻ തന്നെ തെരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാൻ പറയാം. ഒന്നാമത്, ഈ ആമീൻ എന്നത് പ്രചാരത്തിലാക്കിയത്, ആദ്യമായി ഇത് കൊണ്ടുവന്നത് ജൂതരും ക്രിസ്ത്യാനികളുമാണ്. ഇത് വെറുതെ അങ്ങോട്ട് വിടുവായത്തം പറയുന്നതിൽ ഇതിനൊക്കെ തെളിവുകളുണ്ട്. ആമീൻ എന്ന് പറയുന്നത് ആദ്യമായി അത് കൊണ്ടുവന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. പക്ഷേ ജൂതന്മാരും ക്രിസ്ത്യാനികളും അത് കൊണ്ടുവന്നെങ്കിലും അതിനെ വലിയ ഇമ്മിന് വലിയ ബഹുമാനങ്ങൾ നൽകിയിട്ട് ലോകമൊട്ടാകെ പ്രചാരത്തിലാക്കിയത് മുസ്ലിം സമുദായമാണ്. ഇന്നും ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിൽ, ജൂതന്മാരുടെ പ്രാർത്ഥനയിൽ ആമേൻ എന്ന് പറയുന്ന ആ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ ആ ആമേൻ എന്നത് ഒന്നുകൂടി ലോപിച്ചപ്പോ ആമീൻ നായതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ ഈ ആമീൻ ഉണ്ടെന്ന് വരെ ധരിച്ചവരുണ്ട്. ആമീൻ എന്ന് പറയുന്നത് ഖുർആനിലെ തന്നെ ഒരു ഭാഗമാണ് എന്ന് ധരിച്ചവരുണ്ട്. അതേപോലെ തന്നെ മുൻപ് ലഭിച്ചിരുന്ന ചില ഖുർആനിലും അതേപോലെ യാസീനിന്റെ ഏടുകളിലൊക്കെ ഒരു ആമീൻ അവിടെ ഫിറ്റ് ചെയ്തിരുന്നു. ഇപ്പതെന്തോന്ന് എനിക്കറിയില്ല, മുമ്പുണ്ടായിരുന്നു. അങ്ങനെ എന്താ കാരണം ധരിക്കണം ഇതെല്ലാവരും? ഇതും ഖുർആനിൽ തന്നെയുള്ളതാണ് എന്ന് ധരിക്കാൻ വേണ്ടി. അപ്പോൾ എവിടെ ആമീൻ വന്നു? ഈ ആമീൻ, ഇതിനെക്കുറിച്ച് ശരിക്കും പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നതെന്നറിയോ? അള്ളാഹുവിനോട് മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് സുന്ദരമായ ചില പേരുകളുണ്ട്, ആ പേരുകളിൽ ഏതെങ്കിലും ഒന്നെടുത്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ 7:180 വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഒരുപാട് നാമങ്ങൾ, റഹ്മാനെന്നോ വേറെ സ്ഥലത്ത് നിങ്ങൾ റഹ്മാനെന്നോ അള്ളാഹുവെന്നോ ഏത് വിളിച്ചാലും ശരി, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട്, അതിൽ ഏതെടുത്തും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ വിശുദ്ധ ഈ ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു നാമം ചേർക്കാതെ അല്ലാഹുവിന് പരിചയമില്ലാത്തതും അതേപോലെ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്തതും മുഹമ്മദ് നബി ഉപയോഗിച്ചിട്ടില്ലാത്തതുമായ ആ ഒരു പദം തന്നെ തിരഞ്ഞെടുക്കാനുള്ള ലക്ഷ്യം ജൂതലക്ഷ്യം മാത്രമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇത് ഉറക്കയാക്കണമെന്നതിന് ദൂതബുദ്ധിയുടെ ഉപദേശമല്ലാതെ മറ്റെന്താണ് തെളിവ്? അതും ചോദിക്കേണ്ടതിന് കാരണം മുസ്ലിമീങ്ങളുടെ പൊതുവെയുള്ള പ്രാർത്ഥനകളിൽ അതേപോലെ നമസ്കാരങ്ങളിൽ എന്ത് വേണം, ഏത് രൂപത്തിൽ ചെയ്യണം, വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ കൽപ്പനയുണ്ട്. പഠിച്ചവൻ പറയുന്നു, വലാ തജ്ഹർ ബിസ്സലാത്തിക വലാ തുഖാഫിത് ബിഹാ വബ്തഗി ബൈന ദാലിക സബീല. 1710 മുഹമ്മദ് നബിയെ അങ്ങയുടെ നമസ്കാരം ഉറക്കണയാകാൻ പാടില്ല, എങ്കിലോ വലാ തുഖാഫിത് ബിഹാ പതുക്കേയുമാകാൻ പാടില്ല, ഉറക്കന ആയിക്കൊണ്ട് മറ്റുള്ള ആളുകൾക്കത് ശല്യമാകാൻ പാടില്ല, വളരെ പതുക്കണയായിക്കൊണ്ട് താങ്കൾക്ക് പോലും കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ പതുക്കെയുമാവാൻ പാടില്ല. ഇത് രണ്ടിന്റെയും ഇടയിലുള്ളൊരു മധ്യമ മാർഗമാണ് നബിയെ അങ്ങ് സ്വീകരിക്കേണ്ടത്, പടച്ചു തമ്പുരാന്റെ കൽപ്പന. അപ്പോൾ നമസ്കാരം ഒച്ചത്തിലായോ? ഇല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മുടെ ഈ രൂപത്തിലൊക്കെ നമസ്കരിക്കുന്ന ആളുകളുടെ പള്ളിയാവട്ടെ, അതല്ലെങ്കിൽ മദ്രസയാകട്ടെ, കോളേജാവട്ടെ, എവിടെ വെച്ച് പരിശോധിച്ചു നോക്കൂ, അവിടെ നാം കേൾക്കുന്ന തക്ബീറിനേക്കാൾ, അവിടെ നാം കേൾക്കുന്ന സൂറത്തുൽ ഫാത്തിഹയേക്കാൾ, അവിടെ നാം കേൾക്കുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ശേഷമുള്ള സൂറത്തിനേക്കാൾ നമുക്ക് ഉച്ചത്തിൽ കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു ശബ്ദം ആമീൻ എന്നതാണ്. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു മഹു വമൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായികത്തി ഗുഫിറലഹു മാ തഖദ്ദം. ബുഖാരി. നിങ്ങൾ ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണം. എന്താ കാരണം? ഫഇന്നഹു മൻ വാഫഖത നീനുഹു തഅ്മീനൽ മലായികത്തി. നിങ്ങളിൽ ആരുടെയെങ്കിലും ആമീൻ പറയൽ മലക്കുകളുടെ ആമീൻ പറയലിനോട് യോജിച്ചു വന്നാൽ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളിൽ മുൻകഴിഞ്ഞത് മുഴുവനും പൊറുക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുക. കാരണം ഈ ആമീൻ കേൾക്കുമ്പോൾ ആകാശത്തിരുന്ന് മലക്കുകൾ ആമീൻ ചൊല്ലുകയാണ്. ഇതൊക്കെ ബുഖാരിയും അബൂ ഹുറൈറും റിപ്പോർട്ട് ചെയ്തതാ. അപ്പോൾ ആമീനിന്റെ ഇല്ലാത്ത മഹത്വം, ബിസ്മിയുടെ മഹത്വം എഴുതി വെക്കാൻ നേരമുണ്ടായില്ല, അഴുതുവിന്റെ മഹത്വം എഴുതി വെക്കാൻ നേരമുണ്ടായില്ല, ആ അഴുതു ഫിറ്റ് ചെയ്യാനും അനുവദിച്ചില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറ്റേ ബഹിഷ്കരിച്ചതും മുഹമ്മദ് നബി ഉപയോഗിച്ചിട്ടില്ലാത്തതായ ഒരു ആമീനിനെ അത്രത്തോളം മഹത്വമാക്കാൻ വേണ്ടിയാണ് ഇത് പ്രചരിപ്പിച്ചത്. കഴിഞ്ഞില്ല. മുസ്ലിമീങ്ങൾ പൊതുവെ അവരുടെ നമസ്കാരത്തിലും പ്രാർത്ഥനയിലും സ്വീകരിക്കേണ്ടുന്ന രീതി ഒന്നുകൂടി പഠിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നു. ഉദുഉ റബ്ബക്കും തദറുഅം വഖുഫിയാ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. 755 ഉദുഉ റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എങ്ങനെ? തദറുഅൻ വഖുഫിയാ, വളരെ വിനയത്തോടും അതേപോലെ തന്നെ പതുക്കെയും. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, ആതിരി കവിഞ്ഞു പോകുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. എവിടെ? പ്രാർത്ഥനയിൽ പോലും. ആ പ്രാർത്ഥനയിലെ ശബ്ദത്തിൽ പോലും നിങ്ങൾ മിതത്വം പാലിക്കണം, അട്ടഹസിക്കാൻ പാടില്ലെന്ന്. അങ്ങനെ അട്ടഹസിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് കണ്ടോ. എന്നിട്ട് ഫാത്തിഹയിൽ അട്ടഹസിച്ചില്ല, സൂറത്തിൽ അട്ടഹസിച്ചില്ല, തക്ബീറിൽ അട്ടഹസിച്ചില്ല, പക്ഷേ നിങ്ങൾ അട്ടഹസിക്കേണ്ടുന്നൊരു സമയമുണ്ട്, അത് ആമീനാണ്. ആ ആമീനിന്റെ സമയത്തുണ്ടാകുന്ന അട്ടഹസം നമ്മൾ കുറെ കേട്ടതല്ലേ, കുറെ നാം അട്ടഹസിച്ചതല്ലേ, അതേപോലെ തന്നെ കുറെ നമ്മൾ ശ്രദ്ധിച്ചതല്ലേ. അതൊക്കെ അവിടെ നിങ്ങൾ പ്രത്യേകം അട്ടഹസിക്കണം. അറബി ഭാഷയ്ക്ക് പരിചയമില്ലാത്ത ഹിബ്രു ഭാഷയിലുള്ള ഈ ആമീനിന്റെ അർത്ഥം എന്താണെന്നോ അപ്രകാരം ചെയ്യണമേ. ഇതിലും ഒരുപാട് കുതന്ത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? പുരോഹിതൻ പറയുന്ന പ്രാർത്ഥനയ്ക്ക് അതിനുശേഷമാണല്ലോ ആമീൻ, അതല്ലെങ്കിൽ ആമേൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പറയുന്നത് അതേപോലെ ചെയ്യണമേ. നിങ്ങളൊന്നും സ്വതന്ത്രമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരല്ല. അങ്ങനെ സ്വതന്ത്രമായി പ്രാർത്ഥിക്കാൻ മാത്രം നിങ്ങളുടെ മനസ്സിനും അതേപോലെ തന്നെ ശരീരത്തിനും ശുദ്ധിയില്ല. അപ്പോൾ നിങ്ങളെക്കാൾ പരിശുദ്ധവാന്മാരായ നിങ്ങളെക്കാൾ മേൽക്കോയ്മയുള്ള പുരോഹിതന്മാർ എന്ത് പറയുന്നുവോ ആ പുരോഹിതന്മാർ പറയുന്നതിനെ നിങ്ങൾ അങ്ങോട്ട് വിഴുങ്ങിയാൽ മതി. അപ്പോൾ ഒരു ആമീനോ ആമേനോ ഫിറ്റ് ചെയ്താൽ മതി. അങ്ങോട്ട് പറയുന്നത് അതേപോലെ അങ്ങനെ ചെയ്തേക്ക്, അപ്രകാരം അങ്ങനെ ചെയ്യണേ എന്ന് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അതന്നെ ബിമാന ഇസ്തജിബ്, ഇസ്തജിബിന്റെ അർത്ഥത്തിന് ഇസ്തജിബ് കൊടുക്കാമായിരുന്നില്ലേ? അപ്പൊ സ്വന്തമായി ഒരു അർത്ഥമില്ല, പക്ഷെ പോരാ, അത് ഉറക്കരയാകണം, അട്ടഹസിക്കണം. ഒന്നുകൊണ്ടും അട്ടഹസിച്ചില്ലെങ്കിലും ഇത് അട്ടഹസിക്കണം തന്നെയാണ് സമുദായത്തെ പഠിപ്പിച്ചത്. എത്രത്തോളം അതിന്റെ കോട്ട വ്യാപിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എവിടൊക്കെ ആമീനുള്ളത്? പള്ളിയിൽ മാത്രമാണോ? അതേപോലെ മദ്രസയിൽ മാത്രമാണോ? അറബി കോളേജുകളിൽ മാത്രമാണോ? അല്ല, മരിച്ചോടത്ത്, ജനിച്ചോടത്ത്, മരിക്കാം, അതേപോലെ മരിക്കാൻ കിടക്കുന്നോടത്ത്, ജനിക്കാതെ, ജനിച്ച വല്ല കുട്ടികളില്ലാവാ ഉണ്ടാവാതെ, അതായത് ഒരു സ്ത്രീക്ക് ഗർഭമില്ലാതിരിക്കുകയാണെങ്കിൽ ഗർഭം ഉണ്ടാകാൻ വേണ്ടി അവിടെയും പ്രാർത്ഥന, അവിടെയും ആമീൻ. അല്ലെ, നമസ്കാരത്തിന്റെ ഫാത്തിഹയ്ക്ക് ശേഷം, അതേപോലെ കൂട്ടുപ്രാർത്ഥനയിൽ, കുനൂത്തിന്റെ ശേഷം, ഇവിടെയൊക്കെ ആമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നല്ലോ, ആദ്യമായി ഇത് കൊണ്ടുവന്നത് ജൂതന്മാരും ക്രൈസ്തവരുമാണെങ്കിലും അതിന് പ്രചുര പ്രചാരം നൽകിയത് മുസ്ലിം സമുദായമാണ്. അതിന് അവരെ പ്രേരിപ്പിച്ചത് അബൂ ഹുറൈറയുടെ ബിസ്മിയെ ആമീനിനെ കുറിച്ചുള്ള ഇല്ലാത്ത മഹത്വങ്ങൾ അദ്ദേഹം കെട്ടിപ്രചരിപ്പിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മുസ്ലിമീങ്ങളെ കൊരങ്ങ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് ഇത്. ശരിക്കും മനസ്സിലാക്കി അത് ഇമാം അബൂ ഹനീഫ. അദ്ദേഹത്തിന് നേരത്തെ തന്നെ അബൂ ഹുറൈറയെ പറ്റി നല്ല ധാരണയുണ്ട്. അബൂ ഹുറൈറ മറ്റ് പലതും ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ അദ്ദേഹം ഇതും എറിഞ്ഞു ചവറ്റുകൊട്ടയിലേക്ക്. അദ്ദേഹത്തിന് ആമീനില്ല, അത് ഖുർആന് വിരുദ്ധമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കാൻ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ നാം മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് നാം നമസ്കരിക്കേണ്ടത്. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് നമസ്കരിക്കുന്നതും സമുദായത്തെ നമസ്കാരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും വിശുദ്ധ ഖുർആനിന് വ്യക്തമായ വൈരുദ്ധ്യങ്ങളുള്ള രൂപത്തിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ബിസ്മി വളരെ വലുതായി, അവർ ഉദ്ദേശിച്ചതിനേക്കാൾ വലുതായി. അവർ ഉദ്ദേശിച്ചത് ഒരു പ്രാർത്ഥനയിൽ പുരോഹിതന്മാരെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം. അതെപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരു ആമീൻ എന്ന പ്രാർത്ഥന, ആമീൻ എന്ന പ്രാർത്ഥന നാം കേൾക്കുന്നില്ലേ? പക്ഷെ അതിനേക്കാളൊക്കെ അവരൊക്കെ കടത്തി വെട്ടിയിട്ടാണ് നമ്മൾ ഈ ബിസ്മിയെ, ആമീനിന് പ്രധാനം നൽകിയത്, പ്രചാരം നൽകിയത്. ഇനി അടുത്തത് റുക്കു ആണ്. ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ആമീനാണ് അവിടെ ഉള്ളൊരു പ്രശ്നം. പിന്നെ ആമീൻ കഴിഞ്ഞാൽ പിന്നെ സൂറത്താണ്. ആ സൂറത്തിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല, അത് ഒരു മനുഷ്യന്റെ മനപ്പാടമനുസരിച്ച് എത്രത്തോളം ഓതാൻ പറ്റും അത്രത്തോളം ഓതാം. അത് കഴിഞ്ഞാൽ പിന്നെ റുക്കു ആണ്. റുക്കുവിലും പ്രശ്നമൊന്നുമില്ല. റുക്കു കഴിഞ്ഞാൽ പിന്നെ ഉയരുക. ആ ഉയർച്ചയിൽ സമിഅല്ലാഹു ലിമൻ ഹമിദഹു എന്നാണ് എല്ലാവരും പറയുന്നത്, അതല്ലെങ്കിൽ എല്ലാവരെയും പറയാൻ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ഭാഷയനുസരിച്ച് എല്ലായിടത്തും തക്ബീർ ചൊല്ലണം. ഓരോ അനക്കങ്ങളിലും തക്ബീർ ചൊല്ലണം, തക്ബീർ ചൊല്ലണം. തക്ബീർ ചൊല്ലി അള്ളാഹുവിനെ വാഴ്ത്തണം എന്നല്ലാതെ തസ്മിയ ചൊല്ലാൻ വിശുദ്ധ ഖുർആനിൽ കൽപ്പനയല്ല. അതേപോലെ തഹ്മീദ്, ഹംദ് ചെയ്യാൻ വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചു. എത്ര പ്രാവശ്യം? എത്ര പ്രാവശ്യം? വെറും ആറേ ആറ് പ്രാവശ്യം. അതേസമയം തസ്ബീഹ് ചൊല്ലാൻ ചുരുങ്ങിയത് 19 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചു, പഠിപ്പിച്ചു. 19 തവണ തസ്ബീഹ് ചൊല്ലാൻ കൽപ്പിച്ചു. 19 തവണ തസ്ബീഹ് ചൊല്ലാനല്ല, തസ്ബീഹ് ചൊല്ലാൻ 19 തവണ കൽപ്പിച്ചു. അതേസമയത്ത് തഹ്മീദ് ചെയ്യാൻ, ഹംദ് ചെയ്യാൻ വെറും ആറേ ആറ് പ്രാവശ്യം കൽപ്പിച്ചു. ഇതിന്റെ അർത്ഥം തഹ്മീദിനേക്കാൾ പ്രാധാന്യം തസ്ബീഹിന് നിങ്ങൾ നൽകണമെന്ന്. ഇവിടെ സമിഅല്ലാഹു ലിമൻ ഹമിദ, ഇമാമ് കൈയുയർത്തി പറയുന്നു, അത് എല്ലാവരും ഏറ്റുപാടുന്നു. എന്താ ഈ വാക്കിന്റെ അർത്ഥമെന്നോ? ഹംദ് ചെയ്യുന്ന ആളുകളെ അള്ളാഹു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹംദ് ചെയ്യുന്ന ആളുകളെ അള്ളാഹു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടെ, അവരെ കേൾക്കട്ടെ, അവരെ കണക്കിലെടുക്കട്ടെ, അവരെ പരിഗണിക്കട്ടെ. ഇവിടെ മൗലവി ഒരു ഉദാഹരണം പറഞ്ഞു, വളരെ വളരെ ഫിറ്റായ ഒരു ഉദാഹരണം. അതെന്താണെന്നറിയോ? ഒരു സുന്നി മുസ്ലിയെ ഉപദേശിക്കുകയാണ്. എന്തെന്ന്? മുസ്ലിങ്ങളിലെ തക്ബീർ ചെല്ലുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം. വളരെ ഫിറ്റായി, അതാ ഞാൻ അത് തന്നെ തെരഞ്ഞത്. മുസ്ലിങ്ങളിലെ തസ്ബീഹ് തക്ബീർ ചൊല്ലുന്ന പാർട്ടിക്ക് എല്ലാവരും വോട്ട് ചെയ്യാം എന്ന് കാവിയറോ അതല്ലെങ്കിൽ ഖതീബോ മുദരിസോ പറഞ്ഞു. ആ വാക്കുകൊണ്ട് ഏതായാലും എന്താ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്? യാതൊരു സംശയവുമില്ല, മുസ്ലിങ്ങളിൽ തക്ബീർ ചൊല്ലുന്ന പാർട്ടി മുസ്ലിം ലീഗരാണ് എന്നുള്ളത് തർക്കമല്ല. അതേപോലെ തന്നെ ഒരു സുന്നി പണ്ഡിതൻ ഉപദേശിച്ചു. എന്തെന്ന് ഉപദേശിച്ചു? അമ്പിയ ഔലിയാക്കളെ ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹു റഹ്മത്തും ബർക്കത്തും ചെയ്യട്ടെ എന്ന് ഒരു സുന്നി മുസ്ലിയാര് പ്രാർത്ഥിച്ചാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നതിലും തർക്കമില്ല. ഇത് സുന്നികൾ തന്നെയാണ് ആ ഉദ്ദേശം, ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശം എന്ന് ഒരാൾക്കും തർക്കമില്ല. പക്ഷെ ഈ വാക്കുകൊണ്ട് അമ്പിയ ഔലിയാക്കളെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മുസ്ലിയര് പറഞ്ഞപ്പോ അതുകൊണ്ട് മുസ്ലിയര് ഉദ്ദേശിച്ചത് 100% സുന്നികളാണ്. പക്ഷെ അതുകൊണ്ട് അമ്പിയ ഔലിയാക്കന്മാർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാർ സുന്നികൾ മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥം വരുമോ? അത് വരില്ല. അതേപോലെ മുസ്ലിങ്ങളിലെ തക്ബീർ ചെല്ലുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിലെ മറ്റേ മുസ്ലിം ലീഗർ മാത്രമേ തക്ബീർ ചൊല്ലുന്നുള്ളൂ എന്ന് വരുമോ? അത് വരൂല. അല്ലാത്ത പാർട്ടിക്കാരും ചെല്ലുന്നുണ്ട് അല്ലെ? കമ്മ്യൂണിസ്റ്റുകാർ തക്ബീർ ചൊല്ലിക്കോളുന്നില്ലേ? മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരില്ലേ, അവരും തക്ബീർ ചൊല്ലും. അപ്പൊ ഇവർ മാത്രമേ തക്ബീർ ചൊല്ലുന്നു അർത്ഥമല്ല, ഇവര് മാത്രമേ അമ്പിയ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്നു അർത്ഥമല്ല. പക്ഷേ ഈ വാക്കിലുള്ള ഉദ്ദേശം പോലെ ഹംദ് ചെയ്യുന്നവര് എന്നുള്ള പ്രധാനമായി അറിയപ്പെടുന്നവർ ആരാന്നറിയോ? ക്രിസ്ത്യാനികളാ, ജൂതന്മാരാ. അവർക്ക് ഹംദ കാര്യമായിട്ടുള്ളത്, ഹംദ കാര്യമായിട്ടും അവർക്ക് ഹംദാണുള്ളത്. എപ്പോഴും അവരുടെ പ്രാർത്ഥനയിലൊക്കെ കാര്യമായി ഹംദ, തസ്ബീഹിന് ഒരു പ്രാധാന്യവും അവർക്കില്ല. പക്ഷെ പഠിച്ചോ, നമ്മെ പഠിപ്പിച്ച എന്താണെന്നറിയോ? ഇതിന് നിങ്ങൾ അവിടെ പോലെ വരുത്, അവരെ നേരെ തിരിച്ചാ ചെയ്യുന്നത്, പറയുന്നതൊക്കെ തിരിച്ചു ചെയ്യുന്ന പരിപാടി അവർക്കുള്ളത്. നിങ്ങൾ അങ്ങനെ ആവരുത്. ഹംദ് നിങ്ങൾ ചെയ്തോ? എത്ര പ്രാവശ്യം കൽപ്പിച്ചത്? 6 പ്രാവശ്യം. പക്ഷെ തസ്ബീഹ് അങ്ങനല്ലോ, 19 പ്രാവശ്യം ഞാൻ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 6-ൻ്റെയും 19-ൻ്റെയും ആധിക്യവും കുറവും നമുക്കറിയാലോ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ തസ്ബീഹ് കൂടുതലാക്കണം, തഹ്മീദ് കുറച്ചാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ നമ്മളെന്തായി പഠിപ്പിച്ചു? തസ്ബീഹ് ഇല്ലെങ്കിലും വേണ്ടില്ല. ഒരൊറ്റ റുകൂഇലോ സുജൂദിലോ എഴുത്തിദാലിലോ നമസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു തസ്ബീഹെങ്കിലും ചൊല്ലൽ ഫർളാണെന്നോ നിർബന്ധമാണെന്നോ ഒരൊറ്റ ഹദീസിലും പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരൊറ്റ ഇമാമിനും അഭിപ്രായം ഉണ്ടായിട്ടില്ല. നോക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ നമസ്കാരം കൊണ്ട് കൊല്ലനമാടിയതും കുരങ്ങ് കളിച്ചത് ഒരൊറ്റ തസ്ബീഹെങ്കിലും ചൊല്ലൽ നിർബന്ധമാണെന്ന് എഴുതി വെച്ചിട്ടില്ല. വേണമെങ്കിൽ ചെയ്യാം, ഒരു അബ്ഹാദ് സുന്നത്തായിട്ടെങ്കിലും എഴുതി പഠിച്ചിട്ടില്ല എന്ന് ചുരുക്കം. അപ്പൊ ഹംദ്, അപ്പൊ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഹംദ് ചെയ്യുന്നവരെ അള്ളാഹു ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ വാക്ക് പ്രത്യേകിച്ച് അബൂ ഹുറൈറ പറയുമ്പോ ആ വാക്കിന് എന്താ അർത്ഥം എന്നറിയോ? 100 തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സഹോദരന്മാരെ പറയുന്നത്. ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അബൂ ഹുറൈറ ആ വാക്ക് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജൂത ക്രിസ്തീയർ മാത്രമാണ്, കാരണം അവരാണ് തഹ്മീദിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നത്. നമുക്കറിയാലോ യേശു മസീഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് അച്ഛനെ കാണുമ്പോൾ ക്രിസ്ത്യാനി കാണുമ്പോൾ ഒരാൾ പറയും, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് മറ്റാളും കൊട്ടും പറയും. അപ്പൊ സ്തുതിമ കിടന്നിട്ടുള്ളൊരു കലിയെന്നല്ലാതെ സ്തുതിമ മാത്രമുള്ള ഒരു ചുറ്റിപ്പറ്റല്ലാതെ ഹംദിലേക്ക് തസ്ബീഹിലേക്ക് അവർ കടക്കാറില്ല. അപ്പൊ ഹംദ് ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ എന്ന് ഈ വാക്ക് തന്നെ ഉപയോഗിക്കാൻ കാരണം വേറെ എന്തെല്ലാം വാക്കുകളുണ്ട് അറബി ഭാഷയിൽ? വേണ്ട, എന്തിനേ വേറെ ഒന്നും എടുക്കണ്ട, വെറും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ പറഞ്ഞിരുന്നു തന്നെ ബുഖാരിയും എഴുതിയിട്ടില്ലേ? ബുഖാരി എഴുതി വെക്കുന്നു, അലിയിൽ നിന്ന് റിപ്പോർട്ടുണ്ടാകുന്നു, നബി അങ്ങനെ നമസ്കരിച്ചിരുന്നു ബുഖാരി പറയുന്നു. നോക്കൂ നിങ്ങൾ, അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഖാൽ സല്ലാ മഅ അലിയ്യും ബിൽ ബസറ. ഈ ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന് പറയുന്ന ആള് അലിയുടെ കൂടെ ബസറയിൽ വെച്ച് നമസ്കരിച്ചു. നല്ല ശ്രദ്ധിക്കണം, ഈ ജൂതന്മാർ ഇസ്ലാമിലുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച്, മുസ്ലിമീങ്ങൾ ആദരിക്കേണ്ടെന്ന ബഹുമാനിക്കേണ്ടെന്ന നമസ്കാരത്തിൽ ഉണ്ടാക്കിയ ജൂതായുസങ്ങളെക്കുറിച്ച്, പിന്നീട് അത് വെളിപ്പെട്ടപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടെന്ന രംഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റിപ്പോർട്ട് ചെയ്യാണ്, കാല അയാൾ പറയാണ്, സല്ലാ അലി മഅ അലിയ്യും ബിൽ ബസറ, അലിയോടുകൂടെ അലി റളിയല്ലാഹു അൻഹുവുമായി ബസറയിൽ വെച്ചിട്ട് ഇദ്ദേഹം നമസ്കരിച്ചു അത്രേ. അപ്പോഴോ കാല നമസ്കാരം കഴിഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, ദക്കറന ഹാദർ റജുലു സ്വലാത്തൻ, ശ്രദ്ധിക്കണേ, ദക്കറന ഹാദർ റജുലു സ്വലാത്തൻ,
ഈ ആള് നമുക്കൊരു നമസ്കാരം ഓർമ്മിപ്പിച്ചു തന്നു. അരേ ആരാണ് ഇയാള്? അലി. ദക്കറന ഹാദർ റജുലു സ്വലാത്തൻ. ഈ ആള് നമുക്കൊരു നമസ്കാരത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു തന്നു. എങ്ങനത്തെ സ്വലാത്ത്? കുന്നാ നുസല്ലിഹ മഅ റസൂലില്ലാ, റസൂലുള്ളാഹിനോട് കൂടെ നാം ഞങ്ങൾ മുമ്പ് നമസ്കരിച്ചിരുന്ന ആ ഒരു നമസ്കാരത്തെ ഓർമ്മിപ്പിച്ചു തന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? ദക്കറ എന്നിട്ട് അദ്ദേഹം പറയാണ്, അന്നഹു കാന യുകബ്ബിറു കുല്ലമാ റഫഅ വ കുല്ലമാ വദഅ, എല്ലാ ഉയർച്ചയിലും എല്ലാ താഴ്ചയിലും അദ്ദേഹം തക്ബീർ ചൊല്ലിയിരുന്നു. എന്താ ഈ പറഞ്ഞതിന്റെ വ്യക്തമായ ഒന്നുകൂടി വിശദീകരണം? നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം ആവശ്യമില്ല. അറബി ഭാഷയിൽ ഇപ്പൊ പറഞ്ഞതിന് ശരിക്കർത്ഥം എന്താണെന്നോ, അലി റളിയല്ലാഹു അൻഹുമായി ബസറയിൽ വെച്ചിട്ട് നമസ്കരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു മനുഷ്യൻ, അയാൾ പറയാണ്, ഓ അലിയുടെ കൂടെ നമസ്കരിച്ചപ്പോഴാണ് നമ്മൾ മുമ്പ് റസൂലിന്റെ കൂടെ നമസ്കരിച്ച നമസ്കാരം ഓർമ്മ വന്നത്. നമ്മളൊക്കെ പറയലില്ലേ, ബാപ്പ മരിച്ചു പോയിട്ട് കാലം കുറായി, 10-30 വർഷമായി, ബാപ്പായുടെ ഏതെങ്കിലും ഒരു വസിയത്തോ ഏതെങ്കിലും ഒരു ഉപദേശമോ വേറെ ബാപ്പായുടെ ചങ്ങാതി നമ്മൾ ഓർമ്മപ്പെടുത്തി വന്നപ്പോ, ഓ വലിയ ഉപകാരമായി, എനിക്കതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നതിന് മുമ്പ് ബാപ്പ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിപ്പിച്ചു തന്നപ്പോഴാണ് എനിക്കത് ഓർമ്മ ആയത് എന്ന് പറയും പോലെ, റസൂല് ഞങ്ങളോടുകൂടെ മുമ്പ് നമസ്കരിച്ചിരുന്ന നമസ്കാരം ഇയാളൊന്ന് ഓർമ്മിപ്പിച്ചു തന്നു. ആരാ ഇയാള്? അലി അബൂ ഹുറൈറ അല്ല. അലി എന്താ അദ്ദേഹം ചെയ്തെന്നോ, എല്ലാ ഉയർച്ചയിലും എല്ലാ താഴ്ചയിലും അദ്ദേഹം തക്ബീറാണ് ചൊല്ലുന്നത്. അപ്പൊ റുക്കുഅയിൽ നിന്ന് ഉയരുമ്പോഴും തക്ബീർ, റുക്കുഅയിലേക്ക് പോകുമ്പോഴും തക്ബീർ. ഇതായിരുന്നു ആരുടെ നമസ്കാരം? റസൂലുള്ളാന്റെ നമസ്കാരം. ആ റസൂലുള്ളാന്റെ അതേ പാത പിന്തുടർന്ന അലി അതേ നമസ്കാരം നമസ്കരിച്ചു. ആ നമസ്കാരം കാണാനും അതിൽ പങ്കെടുക്കാനും ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ തുറന്നത് പറഞ്ഞു. അബദ്ധവശാൽ ബുഖാരി അവിടെയും ഇവിടെയൊക്കെ നടന്നിട്ട് ഹദീസ് ശേഖരിക്കുമ്പോ അവിടെ ഈ ഹദീസുകൾ പ്രചാരത്തിൽ ഉണ്ടായിരുന്നതിന്റെ പേരിൽ നിർബന്ധമായും ഈ ഹദീസ് എഴുതി വെക്കേണ്ടി വന്നു. ബുഖാരിയുടെ 784-ാമത്തെ ഹദീസായിട്ട് എഴുതി വെക്കേണ്ടി വന്നു. അടോ, അപ്പൊ റസൂലുള്ളാഹിന്റെ ഹദീസ്, റസൂലുള്ളാഹിന്റെ നമസ്കാരം ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ സന്തോഷം അദ്ദേഹം പറയാണ്. അപ്പൊ നമ്മളെന്ത് വേണം? വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ, മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നവർ, മുഹമ്മദ് നബിയെ അനുധാവനം ചെയ്യുന്നവർ നമസ്കാരത്തിൽ റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ തഹ്മീദിന് പകരം തക്ബീർ ചൊല്ലണം, അല്ലാഹു അക്ബർ എന്ന് പറയണം. അങ്ങനെ പറയാവുള്ളൂ. പഠിച്ചവൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്, മുഹമ്മദ് നബി പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ശരിയായി മുഹമ്മദ് നബിയുടെ പാത പിന്തുടർന്ന ആളുകളും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് എന്നർത്ഥം. ഇനി ഇത്രയും കാര്യങ്ങൾ അഴുതു മുതൽ നമസ്കാരത്തിന്റെ എണ്ണത്തിൽ നടത്തിയ വർദ്ധനവ് മുതൽ ഇങ്ങനെ പറഞ്ഞു. ഇനി നമുക്കൊരു സ്റ്റോപ്പ് എത്താനുണ്ട്. അതെവിടെയാണെന്നറിയോ? അത്തഹിയാത്തിലാണ്. ആ അത്തഹിയാത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അബദ്ധങ്ങൾ, ഭാഷയ്ക്ക് നിരക്കാത്തതും അതേപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടച്ചവനിലേക്ക് ചേർത്തി പറയാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് അത്തഹിയാത്തിലുള്ളത്. അതെങ്ങനെയാ തുടക്കം? നമുക്കെല്ലാവർക്കും അറിയാം, അത്തഹിയാത്ത് പഠിക്കാത്തവർ കാണാതെ അറിയാത്തവർ ആരുമില്ല. അത്തഹിയാത്തു അൽ മുബാറക്കാത്തു അസ്സലാത്തു അത്തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു السلام علينا وعلى عباد الله الصالحين اشهد ان لا اله الا الله واشهد ان محمد رسول الله ഇതാണ് അത്തഹിയാത്തിന്റെ ആദ്യ രൂപം. എന്താ ഈ പറയുന്നത് എന്നറിയോ? അത്തഹിയാത്തു അൽ മുബാറക്കാത്തു അസ്സലാത്തു അത്തയ്യിബാത്തു. അത്തഹിയാത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എല്ലാ അനുഗ്രഹീത അഭിവാദ്യങ്ങളും, എല്ലാ അനുഗ്രഹീത അഭിവാദ്യങ്ങളും, അസ്സലാത്തു എല്ലാ നമസ്കാരങ്ങളും. ഇപ്പോ അങ്ങനെ അർത്ഥം വെക്കുക, അസ്സലാത്തു എല്ലാ നമസ്കാരങ്ങളും. പക്ഷേ ഇതുണ്ടാക്കിയ അബൂ ഹുറൈറ എല്ലാ നമസ്കാരങ്ങളും എന്ന അർത്ഥമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. അത്തഹിയാത്തുൽ മുബാറക്കാത്തു എല്ലാ അനുഗ്രഹീത അഭിവാദ്യങ്ങളും, അസ്സലാത്തു എല്ലാ നമസ്കാരങ്ങളും, അത്തയ്യബാത്തു, എല്ലാ നല്ല സ്ത്രീകൾ, എല്ലാ നല്ല ഭക്ഷണം, എല്ലാ നല്ല വിഭവ സമൃദ്ധമായ സാധനങ്ങളും ലില്ലാഹി, അല്ലാഹുവിനാകുന്നു. ഇവിടെ തന്നെ നമുക്ക് ചർച്ച ചെയ്യണം. ഈ പറഞ്ഞ ഭാഷ ഒന്നുകൂടി അങ്ങോട്ട് തിരിച്ചിട്ട് പറയുകയായിരുന്നെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതെങ്ങനെയാ പറയാ? അത്തഹിയ്യാത്തു അൽ മുബാറക്കാത്തു അസ്വലവാത്തു അത്വയ്യിബാത്തു മിനല്ലാ എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അറബി ഭാഷയിൽ നല്ല നൈപുണ്യമുള്ള, നല്ല കഴിവുള്ള അബൂ ഹുറൈറക്കറിയാം ഇതൊക്കെ മിനല്ലാഹി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കുരങ്ങ് കളിക്കില്ല, മുസ്ലിങ്ങളിൽ നിന്ന് ആ വന്നത് അബദ്ധമാകില്ല, മുസ്ലിമീങ്ങളിൽ നിന്ന് വരേണ്ടത് അബദ്ധമാണ്. അപ്പോൾ അബദ്ധം വരാൻ എങ്ങനെ ചെയ്യണം, അബദ്ധമല്ലാതിരിക്കാൻ എങ്ങനെ വേണം എന്നൊക്കെ അബൂ ഹുറൈറക്കറിയാം. മോശക്കാരനൊന്നുമല്ല. നമ്മൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും പറയുന്നു, ലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്‌വാ. നിങ്ങളോട് എത്രത്തോളം ശത്രുതയുള്ള ആളുകളാണെങ്കിൽ പോലും അവരോട് നിങ്ങൾ നീതി പാലിക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. അപ്പോൾ അള്ളാഹുവിന്റെ മതം, മുസ്ലിമീങ്ങളുടെ നമസ്കാരം ആകെ ഫസാദുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ വിഷയത്തിൽ അയാളോട് വ്യക്തമായ ശക്തമായ അറുപ്പും വെറുപ്പും നമുക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും അയാളോട് നീതി നമ്മൾ നിഷേധിക്കുന്നില്ല, അയാളുടെ പാണ്ഡിത്യത്തിൽ നമ്മൾ പാണ്ഡിത്യത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല, അത് അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കാണ്. ശത്രു ആയതുകൊണ്ട് നമ്മൾ ആ പാണ്ഡിത്യത്തിൽ സംശയിക്കുന്നില്ല. നല്ല പണ്ഡിതനാണ്. അപ്പോൾ ഇദ്ദേഹത്തിനറിയാം അത്തഹിയ്യാത്തു മുബാറക്കാത്തു അസ്വലവാത്തു അത്തയ്യിബാത്തു മിനല്ലാ എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ അത് അബദ്ധമില്ലാത്തൊരു വാക്കാണ്, അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അത് ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടായ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നോ, അത്തഹിയ്യാത്തു എല്ലാ അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു എല്ലാവിധ സൽക്കാമത അനുഗ്രഹീത അഭിവാദ്യങ്ങളും അസ്വലവാത്തു എന്ന വാക്കിന് എല്ലാ നമസ്കാരങ്ങളും എന്ന് മാത്രമല്ല അർത്ഥം. പിന്നെ എന്തുകൂടി അർത്ഥമെന്നറിയോ, എല്ലാ ജൂത പള്ളികളും എന്നുകൂടി അർത്ഥമുണ്ട്. ഇതെങ്ങനെ കിട്ടിയത് നമുക്ക്? വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തുന്നു, എന്ന് പറഞ്ഞിടത്ത് ഒരു ജൂത പള്ളിയെ പരാമർശിക്കേണ്ടി വന്നു. ജൂത പള്ളികളെ കുറിച്ച് പഠിച്ചവർക്ക് പറയേണ്ടി വന്നു. അള്ളാഹു ജനങ്ങളിൽ ചിലരെ കൊണ്ട് തടഞ്ഞു നിർത്തുന്നില്ലെങ്കിൽ ലഹുദ്ദിമത്തു സവാമിഉ വബിയഉ വസലവാത്തു, സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ പള്ളികളും മുസ്ലിം ദേവാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞിടത്ത് വസലവാത്തുൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ജൂത പള്ളികൾ. ആർക്കെങ്കിലും തർക്കമുണ്ടോ അതില്? മുജാഹിദ് പരിഭാഷ എഴുതിയിട്ടുണ്ട്, ജമാഅത്ത് പരിഭാഷ എഴുതിയിട്ടുണ്ട്, സുന്നി പരിഭാഷ എഴുതിയിട്ടുണ്ട്. ഈ ഒരു അർത്ഥമല്ലാതെ മറ്റാർക്കെങ്കിലും ഒരു അർത്ഥം അവിടെ കൊടുക്കാൻ പറ്റുമോ? സാധ്യമല്ല. അപ്പോൾ വസലവാത്തുൻ, ജൂത പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. അപ്പൊ അതൊന്നും തകർക്കപ്പെടാൻ പാടില്ലെന്നാ പഠിത്തം പറഞ്ഞത്, അത് വേറെ വിഷയമാണ്. പക്ഷേ അപ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു എല്ലാ അനുഗ്രഹീത അഭിവാദ്യങ്ങളും അസ്വലവാത്തു എല്ലാ നമസ്കാരങ്ങളും എന്ന് ആയിരുന്നു ലക്ഷ്യമെങ്കിൽ എന്തിനാ നമസ്കാരത്തെ പറ്റി പറയുന്നത്? എല്ലാ നോമ്പ് വേറെ ആർക്കാ? എല്ലാ ഹജ്ജും വേറെ ആർക്കാ? എല്ലാ സക്കാത്ത് കൊടുക്കലും വേറെ ആർക്കാ? അപ്പൊ എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു? നമസ്കാരമാണ് താൻ അവിടെ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അതിനേക്കാളും ഫിറ്റായ വാചകം ഏതായിരുന്നെന്നോ? അത്തഹിയ്യാത്തു അൽ മുബാറക്കാത്തു അൽ ഇബാദാത്തു സർവ ആരാധനകളും എന്ന് കൊടുക്കാമായിരുന്നു. ആ അൽ ഇബാദാത്ത് കൊടുത്താൽ എന്താ ലക്ഷ്യമെന്നോ, എന്താ വ്യത്യാസമെന്നോ? നമസ്കാരം പെട്ടു, ഹജ്ജ് പെട്ടു, അതേപോലെ സക്കാത്ത് പെട്ടു, എല്ലാ കുടുംബം നോക്കലും പെട്ടു, എല്ലാ ആരാധനകളും പെട്ടു. ഇതൊക്കെ പഠിച്ചവർക്കാണ്, ഇതൊക്കെ പഠിച്ചു അങ്ങനെ പറയാൻ മതിയായിരുന്നു. പക്ഷേ ഉദ്ദേശത്തിന്റെ ഉദ്ദേശം എന്തല്ല? നമസ്കാരമല്ല. പിന്നെയോ, ജൂതന്മാരുടെ സ്ഥിരം ശൈലിയാണ് ദ്വയാർത്ഥമുള്ള പദം ഉപയോഗിക്കുക, നല്ല അർത്ഥവും മോശ അർത്ഥവുമുള്ള ഒരു പദം ഉപയോഗിക്കുക എന്നത് ജൂതന്മാരുടെ സ്ഥിരം ശൈലിയാണ്. ആ ശൈലി വിശ്വാസികളെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ലെന്ന് വ്യക്തമായും പടച്ചവൻ വിലക്കി. എവിടെ വിശ്വാസികളെ നിങ്ങൾ മുഹമ്മദ് നബിയോട് റായിന എന്ന് പറയരുത്. എന്താ പറയാൻ കാരണമെന്നോ, ഈ റായിന എന്ന് പറയുമ്പോ ഈ നബിയോട് പറയുന്ന സ്വഹാബികൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? നബിയെ ഞങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഞങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണട്ടോ, ഞങ്ങളുടെ കാര്യം നോക്കണേ എന്ന അർത്ഥത്തിലാണ് സ്വഹാബികൾ പറയുന്നത്. പക്ഷേ ഈ പദം ജൂതന്മാർ ദ്വയാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാ, അവിടെ ഒരു മോശമായ അർത്ഥം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ മുഹമ്മദ് നബിയോട് എന്ത് പറയാൻ പാടില്ല? ലാ തഖൂലു, നിങ്ങൾ പറയരുത് റായിന, ഞങ്ങളെ ശ്രദ്ധിക്കണേ എന്ന അർത്ഥത്തിന് വേണ്ടി റായിന എന്ന് ഉപയോഗിക്കരുത്. പിന്നെയോ വഖൂലുന്ദുർണ, ഉന്ദുർണ എന്ന് പറഞ്ഞോളൂ, അവിടെ വേറൊന്നും ഉദ്ദേശിക്കാൻ സാധ്യതയില്ല. ഉന്ദുർണ എന്ന് പറയുമ്പോൾ മോശമായ ഒരു അർത്ഥവും കൂടെ ഉദ്ദേശിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഉന്ദുർണ എന്ന് നിങ്ങൾ പറയണം, ദ്വയാർത്ഥമുള്ള റായിന എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് ആര് പറയുന്നു? പടച്ചവൻ പറയുന്നു. മനസ്സിലായോ? അപ്പോ ഭാഷയിൽ വ്യക്തമായും ഈ അർത്ഥമുള്ള ഈ ഒരു പദം ഇവിടെ ഫിറ്റ് ചെയ്യാൻ കാരണം ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ആരാധനകൾ എന്ന അർത്ഥത്തിൽ ഇനിയിപ്പോ വേറൊന്നും കൂടി ചെയ്യിക്കാമായിരുന്നു, അസ്വാലിഹാത്ത് കൊടുത്താൽ മതിയായിരുന്നു, ഇനിയിപ്പോ ഇബാദത്ത് കൊടുക്കേണ്ട എല്ലാ സൽപ്രവർത്തനങ്ങളും അപ്പോഴും എല്ലാം ഉൾപ്പെട്ടിരുന്നു, അതിനേക്കാൾ നല്ല ഭാഷയാണ് അല്ലെ. അപ്പൊ അതൊന്നൊക്കെ ഒഴിവാക്കിയിട്ട് അൽ ഇബാദത്ത് ഒഴിവാക്കി, അസ്വാലിഹാത്ത് ഒഴിവാക്കി, അൽ അസ്വലവാത്തു എന്ന് മാത്രം കൊടുത്തത് ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. അത് വേറെ നൂറുകണക്കിന് തെളിവുകളിലൂടെ വ്യക്തമായതാണ്. ഇവരെ അവിടെ മുതൽ തുടങ്ങി. ഇനി പിന്നെ അത്തയ്യുബാത്ത്, ഗൾഫിൽ പോയ ആളുകൾക്ക് പ്രത്യേകം അറിയാം, അവർക്ക് അറബി വായിക്കാനും കൂടി അറിയുമെങ്കിൽ വിശേഷിച്ചും അവിടുത്തെ മാസികകളിലൊക്കെ തൊയ്യുബാത്തുൽ ഖലീജ്, പേർഷ്യൻ വിഭവങ്ങൾ, അറേബ്യൻ വിഭവങ്ങൾ എന്ന് കൊടുത്തിട്ട് അതിന്റെ അടിയിൽ കൊടുക്കുന്ന ഫോട്ടോ എന്താണെന്നറിയോ? നല്ല ഈ വണ്ണുള്ള കോഴിക്കാല് പൊരിച്ചത് ഇങ്ങനെ വെച്ചിരിക്കുക. അതേപോലെ ഹൽവ, മിഠായി ഇതൊക്കെ അതിന്റെ അടിയിൽ ഇങ്ങനെ കൊടുത്തിട്ട് അതിന് മുറുക്ക് കൊടുത്തിരിക്കുകയാണ്. തൊയ്യിബാത്തുൽ ഖലീജ്, അറേബ്യൻ വിഭവങ്ങൾ. അപ്പൊ തൊയ്യിബാത്ത് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുക? അറബികളിൽ അറബികളും അറബിയിലും എന്താ ഉപയോഗിക്കുക? വിഭവ സാധനങ്ങൾ, നല്ല സ്ത്രീകൾ. അത്തൊയ്യിബാത്തു ലിത്തൊയ്യിബീന വത്തൊയ്യിബൂന ലിത്തൊയ്യിബാത്തി, ഖുർആൻ പറഞ്ഞില്ലേ, നല്ല പെണ്ണുങ്ങൾ നല്ല ആണുങ്ങൾക്ക്, നല്ല ആണുങ്ങൾ നല്ല പെണ്ണുങ്ങൾക്ക്. അപ്പോൾ തൊയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്ത്രീകൾ, നല്ല ഉപഭോഗ വസ്തുക്കൾ, നല്ല സമ്പാദ്യങ്ങൾ, അതേപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ. ഈ അർത്ഥത്തിലല്ലാതെ വിശുദ്ധ ഖുർആനിൽ ഈ പദം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എന്തായി? അബൂ ഹുറൈറ പഠിപ്പിച്ചു തന്ന അത്തഹിയാത്ത് അനുസരിച്ച് എല്ലാ അനുഗ്രഹീത അഭിവാദ്യങ്ങളും എല്ലാ ജൂത പള്ളികളും എല്ലാ നമസ്കാരങ്ങളും കൂടെ അതും വെക്കുക. എല്ലാ ജൂത പള്ളികളും എല്ലാ നമസ്കാരങ്ങളും, അതേപോലെ എല്ലാ നല്ല സ്ത്രീകളും, എല്ലാ നല്ല ഹൽവകളും, എല്ലാ നല്ല മിഠായികളും, ഇതെല്ലാം പടച്ചവനാകുന്നു എന്ന് അർത്ഥം വെച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പത്തെക്കുറിച്ച് ഇത്തിരി തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതേസമയത്ത് അത്തഹിയാത്തു അൽ മുബാറക്കാത്തു അസ്വലവാത്തു അത്തയ്യിബാത്തു മിനല്ലാ, എല്ലാ നല്ല വിഭവസമൃദ്ധമായ സാധനങ്ങളും, എല്ലാ നല്ല സ്ത്രീകളും, എല്ലാ നല്ല വരുമാനങ്ങളും, അതേപോലെ എല്ലാ നമസ്കാരങ്ങളും, എല്ലാ ജൂതപള്ളികളും, എല്ലാ അഭിവാദ്യങ്ങളും അല്ലാഹു വിങ്കൽ നിന്നാകുന്നു. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് നേരത്തെ നന്നായി ചിന്തിച്ചു തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കഴിഞ്ഞില്ല, ഇനിയും തുടങ്ങാൻ പോവാ. അസ്സലാമു അലൈക അയ്യുഹ നബിയു, അബദ്ധങ്ങളുടെ ഘോഷയാത്ര. സലാം പറയാണ്, അസ്സലാമു അലൈക. എങ്ങനെ സലാം പറയേണ്ടത്? വിശുദ്ധ ഖുർആൻ 35 പ്രാവശ്യം എങ്ങനെ സലാം പറയണം, എങ്ങനെ പാടില്ല വ്യക്തമായി പഠിച്ചവൻ പഠിപ്പിച്ചു. വ്യക്തമായി പഠിച്ചവൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ശൈലിയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഖുർആനിലുണ്ട്. അതും പടച്ചവൻ വിശദീകരിച്ചു. പടച്ചവൻ പറഞ്ഞു, വൈദാ ജാഅക്കല്ലദീന യുഅ്മിനൂന ബിആയാതിന ഫഖുൽ സലാമുൻ അലൈക്കും, നബിയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ അങ്ങയുടെ അരികിൽ വന്നാൽ ഫഖുൽ പറഞ്ഞേക്കണം,
സലാമുൻ അലൈക്കും 6:54. സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ സമാധാനം, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പറയണം. എങ്കിലോ ഇവിടെ അലിഫ് ലാം ഇല്ലാതെ ആ എന്ന് അലിഫും ലാമും ഇല്ലാതെ പറയണം. എന്തിനെങ്ങനെ പറയുന്നത്? എന്തിനാ ഇങ്ങനെ പറയുന്നവരോ? അസ്സലാമു എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല, അസ്സലാമു എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അസ്സലാം എന്ന് പറയുന്ന ആ പറച്ചില് മുതലെടുത്തിട്ട് ജൂതന്മാർ അതിലൊരു കളി കളിച്ചിരുന്നു. അത് പ്രശ്നം പറഞ്ഞു, വഇദാ ജാഊക ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ലാഹ്. 58:8 പ്രശ്നം പറയാ, നബിയെ ആ ജൂതന്മാർ അങ്ങയുടെ അരികിൽ വന്നാൽ ഹയ്യൗക, അവർ താങ്കൾക്ക് അഭിവാദ്യമർപ്പിക്കുന്നു. എന്തുകൊണ്ട്? ബിമാ, ഒരഭിവാദ്യം കൊണ്ട്. എങ്ങനത്തെ അഭിവാദ്യം? ലം യുഹയ്യിക ബിഹില്ലാഹ്, അല്ലാഹു ആ അഭിവാദ്യം കൊണ്ട് തങ്ങളെ അഭിവാദ്യമർപ്പിച്ചിട്ടില്ല. അങ്ങനെ പടച്ചോൻ താങ്കൾക്ക് അഭിവാദ്യമർപ്പിക്കാത്ത ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് നബിയെ അങ്ങേക്ക് അവർ അഭിവാദ്യമർപ്പിക്കും.